It's Red on Demand. It's Red on Demand.
എട്ട് കൂട്ടം പാട്ടുകളാണ് കേട്ട് കഴിഞ്ഞിരിക്കുന്നത്. അപ്പോഴേക്കും ആർജി ഷിഫിനെ ആർജി ചിഞ്ചു തിരിച്ചു വരുമ്പോഴേക്കും വലിയൊരു കൂട്ടം വിശേഷമാണ് ഞങ്ങളുടെ കയ്യിലുള്ളത്.
ഇപ്പോ ഞങ്ങളോടൊപ്പം എത്തിയിരിക്കുന്ന ആ ഒരു സ്പെഷ്യൽ ഗസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ സുഹൃത്ത് വലയങ്ങളിൽ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ ഒരാളാണ്. വളരെ വ്യക്തമായിട്ട് പറഞ്ഞാൽ നമ്മുടെ ചങ്കായിട്ടുള്ള കണ്ണൻ നായർ. നമസ്കാരം.
താങ്ക് യു.
കണ്ണനെ കുറിച്ച് പറയുകയാണെങ്കിൽ 45th റോട്ടർഡാം രാജ്യാന്തര ചലച്ചിത്ര മേളയിൽ ഏറ്റവും മികച്ച സിനിമയ്ക്കുള്ള ഹിവാസ് ടൈഗർ അവാർഡ് നേടിയിരിക്കുകയാണ്. സനൽകുമാർ ശശിധരൻ സംവിധാനം ചെയ്ത് കണ്ണൻ പ്രധാന വേഷത്തിൽ അഭിനയിക്കുന്ന സെക്സി ദുർഗ.
ഇപ്പോ സെക്സി ദുർഗ ഒരു അവാർഡിന്റെ തിളക്കത്തിലാണ്, ഒരു പുലിക്കുട്ടിയായിട്ട് മാറിയിരിക്കുകയാണ്. കണ്ണൻ എങ്ങനെയുണ്ട്?
അത്രയും വലിയ പുലിയാണെന്നൊന്നും അറിയില്ല. എന്തായാലും ആ സിനിമയിലെ ഒരു മെയിൻ റോള് ചെയ്യുന്നുണ്ട്. ആറുപേരാണ് മെയിൻ ക്യാരക്ടർ. അതിലൊരു റോള് ചെയ്യാൻ പറ്റിയതിന്റെ ഒരു ഭാഗ്യത്തിലും സന്തോഷത്തിലും അതിന്റെ ഒരു സന്തോഷ ആധിക്യത്തിലൊക്കെയാണ് ഇവിടെ വന്നിരിക്കുന്നത്.
29 ലക്ഷം രൂപയാണ് നേടിയിരിക്കുന്നത്.
പൈസ എന്നുള്ളതിനപ്പുറത്ത് ഇതൊരു വലിയ അംഗീകാരം. അത് ഇന്ത്യൻ സിനിമയ്ക്ക് തന്നെ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു അവാർഡ് കിട്ടുന്നു. അതിനെ ഒരു നമുക്ക് ഇങ്ങനെ മോണിറ്ററി ആയിട്ട് അതിനെ അളക്കാനോ ഒന്നും പറ്റില്ല. അതിന് പൈസ കിട്ടിയില്ലെങ്കിൽ പോലും ഈ ഒരു അംഗീകാരം നമ്മുടെ മലയാള സിനിമ ലോക സിനിമ ഭൂപടത്തിൽ അടയാളപ്പെടുത്തപ്പെടുന്നു, അത് അംഗീകരിക്കപ്പെടുന്നു, അതിന്റെ ഒരു ഭാഗമാകാൻ കഴിയുന്നു. ആ സന്തോഷം തന്നെയാണ് വലുത്. അതിന് ഈ പൈസ എന്നുള്ളതിനൊക്കെ അപ്പുറം
ഹിവാസ് ടൈഗർ എന്നല്ലേ അവാർഡിന്റെ പേര്?
ഹിവാസ് ടൈഗർ അവാർഡ് IFFR ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് റോട്ടർഡാം. ലോകത്തിലെ മികച്ച ഒരു 10 ചലച്ചിത്ര മേളകൾ എടുത്തു കഴിഞ്ഞാൽ ഈ ചലച്ചിത്ര മേളയുടെ പേരുണ്ടാവും. നമുക്കിവിടെ IFFK ഉള്ളതുപോലെ ലോകത്തിൽ തന്നെ മികച്ച ഒരു 10 ചലച്ചിത്ര മേളകളിൽ ഒന്നാണ് IFFR. അതിൽ ആദ്യമായി അവാർഡ് കിട്ടുന്നു.
ഇങ്ങനെ ഒരു അവാർഡ് കിട്ടുക എന്ന് പറയുമ്പോൾ തന്നെ ആ സിനിമയിൽ അഭിനയിച്ച ആൾ എന്ന നിലയിൽ കണ്ണന്റെ സന്തോഷം എങ്ങനെയാണ്?
പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയിലുള്ള സന്തോഷമാണ്. കാരണം ഇത് ടു ബി ഫ്രാങ്ക് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ ഒരു 4 മണിക്ക്, വെളുപ്പം കാലത്ത് 4 മണിക്കാണ് ഈ അവാർഡിന്റെ വിവരം അറിയുന്നത്. ഞാൻ രാത്രി ഒരു 2.5 മണി വരെയൊക്കെ ഉറങ്ങാതിരുന്നു. അവാർഡ് ഇന്നാണ് പ്രഖ്യാപിക്കുന്നതെന്ന് അറിയാം, അപ്പൊ എന്താണെന്ന് അറിയാൻ വേണ്ടിയിരുന്നു. ഉറങ്ങിപ്പോയി. 4 മണിയൊക്കെ ഇങ്ങനെ നിർത്താതെ കോളുകൾ വന്നു തുടങ്ങി നമ്മുടെ ടീം മെമ്പേഴ്സ്. അപ്പോഴാണ് ഇത് അറിയുന്നത്. അപ്പം റൂമിൽ ഒറ്റയ്ക്കാണ്, ഇത് ആരോട് പങ്കുവയ്ക്കണമെന്ന് അറിയില്ല. പുറത്തിറങ്ങി വിളിച്ചു പോകണോ, അത് ഇനി വേറെ ആരെങ്കിലും വിളിക്കണോ, ഫോൺ ചെയ്യണമെന്നൊക്കെയുള്ള കൈ ഓടുന്നുണ്ടായിരുന്ന കാലം ഓടുന്നുണ്ടായിരുന്നില്ല. ആ ഒരു അവസ്ഥയിലായിരുന്നു. നേരം വെളുത്തതിന് ശേഷം നേരെ ഇപ്പം നമ്മുടെ നെള്ളാട്ടം എന്ന് പറയുന്ന നമ്മുടെ സുഹൃത്തുക്കളുടെ റൂമുണ്ട്. അപ്പം നെള്ളാട്ടത്തിൽ വന്ന് അവരുമായിട്ടൊക്കെയാണ് ആദ്യം ഈ സന്തോഷം പങ്കുവയ്ക്കുന്നത്. അപ്പം അത്തരത്തിലുള്ള സുഹൃത്തുക്കളാണ് എപ്പോഴും നമുക്ക് സന്തോഷവും സാമീപ്യം ആഗ്രഹിക്കുന്നതും. നെള്ളാട്ടമായാലും കനൽ സാംസ്കാരിക വേദി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ നാടക കൂട്ടായ്മയുണ്ട്. ഇത് രണ്ടുമാണ് ഏറ്റവും അടുത്ത സുഹൃത്ത് വലയെന്ന് പറയുന്നത്.
ഓക്കെ, അപ്പോ ഈ ഒരു കഥാപാത്രം എങ്ങനെയാണ് കണ്ണനിലേക്ക് എത്തുന്നത്?
എന്നിലേക്ക് വരുന്നത് ഒരു 3 വർഷം മുമ്പ് വിതച്ച വിത്ത് ഞാൻ കൊയ്തത് ഈ ഇതിലാണ്. കാരണം 3 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ഒരു നാടകം, എൻ്റെ സുഹൃത്ത് ഹസീം സംവിധാനം ചെയ്ത നാടകം കനൽ സംസ്കാരിക്ക് വേണ്ടി, ഖൈമേറ എന്ന് പറയുന്ന നാടകം കാണാനായിട്ട് അന്ന് സലേട്ടൻ വന്നിരുന്നു. അന്ന് രാത്രി തന്നെ സലേട്ടനെ ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല, സംസാരിച്ചിട്ടില്ല. സലേട്ടൻ്റെ ഫ്രോഗ് എന്ന് പറയുന്ന ഒരു ഷോർട്ട് ഫിലിം ഞാൻ കണ്ടിരുന്നു. അങ്ങനെ എനിക്കറിയാം, പുള്ളിക്ക് തന്നെ അറിയില്ലായിരുന്നു. അന്ന് രാത്രി ഒരു 11:30 പുള്ളി എന്നെ നമ്പർ തപ്പിപ്പിടിച്ച് വിളിച്ച് അഭിനന്ദിച്ചു. അന്ന് തന്നെ പുള്ളി എന്നെ നോട്ട് ചെയ്തിരുന്നു തോന്നുന്നു. പിന്നീട് 7 ദിവസത്തെ കളി എന്ന് പറയുന്ന സിനിമയുടെ സമയമായപ്പോൾ എന്നെ ബന്ധപ്പെട്ടു അതിലൊരു ക്യാരക്ടറിന് വേണ്ടിയിട്ട്. പക്ഷേ എനിക്കതിൽ പങ്കെടുക്കാൻ പറ്റില്ല, അതിൻ്റെ ഒരു വിഷമം ഒരു 2 വർഷം ഞാൻ കൊണ്ടു നടന്നു. അങ്ങനെ ഒരു സിനിമയുടെയൊക്കെ ഭാഗമാകാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട്, പക്ഷേ പുള്ളിക്കാരൻ എന്നെ ഓർത്തു വച്ചിരിക്കുകയും സെക്സി ദുർഗയുടെ ആലോചനാ ഘട്ടത്തിൽ ഈ ഒരു ക്യാരക്ടർ, അല്ലെങ്കിൽ ഇതിന് ഫസ്റ്റ് പറയേണ്ടത് ഈ സിനിമയ്ക്കൊരു നീതമായ കഥയോ തിരക്കഥയോ സംഭാഷണങ്ങളോ എഴുതപ്പെട്ട സംഭാഷണങ്ങളോ ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനകത്ത് വേറൊരു ക്യാരക്ടറിന് വേണ്ടിയിട്ടാണ് ആദ്യം വരുന്നത്. അപ്പോൾ ആ ക്യാരക്ടറിന് അതിങ്ങനെ മോൾഡ് ചെയ്ത് വന്നപ്പോൾ, പിന്നീട് ഒരു 1 ലൈൻ മോൾഡ് ചെയ്ത് വന്നപ്പോൾ ആ കഥ തന്നെ മാറി വേറൊരു കഥയായി മാറി. നായിക, നായികയുടെ കൂടെ ഒരു പയ്യൻ എന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് മാറിയപ്പോൾ ആ പയ്യൻ്റെ റോള് ചെയ്യാനായിട്ട് എന്നെ കാസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ആദ്യമേ തന്നെ പറഞ്ഞിരുന്നത് ഇതൊരു വളരെ ബോൾഡായിട്ടുള്ളൊരു മൂവി ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇൻഹിബിഷൻസ് ഒന്നും പാടില്ല, അത്തരത്തിൽ നമുക്ക് റിയാക്ട് ചെയ്യേണ്ടിയും പെർഫോം ചെയ്യേണ്ടിയും വരും. ഞാൻ പറഞ്ഞു എനിക്ക് കുഴപ്പമില്ല, കാരണം ഒരു തിയേറ്റർ ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിൽ തന്നെ നമുക്ക് അത്തരം ഇൻഹിബിഷൻസ് ഒന്നും ഇല്ല. നമ്മളെങ്ങനെയും പെർഫോം ചെയ്യുക, എൻ്റെ ബോഡി എൻ്റെ ടൂളാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. ആ തയ്യാറെടുപ്പ് ഒരുപാട് ഗുണം ചെയ്തു.
അതിലൊരു പ്രമേയം എങ്ങനെയാണ് ആ ഒരു മൂവിയുടെ?
അതിൻ്റെ പ്രമേയം എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഒരു കറണ്ട് സോഷ്യൽ സിനാരിയോ തന്നെയാണ് എൻ്റെ പ്രമേയം. അതൊരു കഥയ്ക്കപ്പുറത്ത് ഒരു ഇൻസിഡൻറ്റാണ്. രാത്രി നേരം ഒറ്റപ്പെട്ടു പോകുന്ന ഒരു പുരുഷനും സ്ത്രീയും അവരൊരു വണ്ടിയിൽ കയറാൻ നിർബന്ധരാകുന്നു. ഈ വണ്ടി ഓടിക്കൊണ്ടേയിരിക്കുന്നു. ആ ഓട്ടത്തിൽ എന്ത് സംഭവിക്കും, എന്തും സംഭവിക്കാം, അത് മാത്രമാണ് ആ ഒരു യാത്രയാണ് സിനിമ. കംപ്ലീറ്റ്ലി ഒരു റോഡ് മൂവി എന്ന് പറയുന്ന ജോണറിൽപ്പെടുത്താവുന്ന ആ ഒരു യാത്രയാണ്. ആ യാത്രയ്ക്കകത്ത് എന്ത് സംഭവിക്കാമെന്ന് വേണമെങ്കിലും ഓഡിയൻസിന് അത് വിവക്ഷിച്ചെടുക്കാം. ആ ഒരു ഭയം ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ് മെയിൻ. ഇത്തരത്തിൽ എല്ലാവരും, നമ്മൾ എല്ലാവരും തന്നെ അങ്ങനെ ഒരു അവസ്ഥയിൽ പെട്ടിട്ടുണ്ടാവും. രാത്രി ഒറ്റയ്ക്ക് പെടുകയോ, അതൊരു ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ, അവർ ഒറ്റപ്പെട്ട് കഴിഞ്ഞാൽ ബാക്കിയുള്ളവരുടെ നോട്ടങ്ങൾ, തുറച്ചു നോട്ടങ്ങൾ എങ്ങനെയാണ് വരുന്നത്, അതെങ്ങനെ ചിഞ്ചിപ്പെടും. ഈ ഒരു സിനിമയെ സംബന്ധിച്ച് സിനിമയിൽ ഞാനും രാജശ്രീയും, രാജശ്രീ ദേശ്പാണ്ഡെയാണ് മുഖ്യ കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ നട റോഡിൽ നിൽക്കേണ്ടതായിട്ടുണ്ട്. കുറേ കിലോമീറ്ററിൽ അപ്പുറത്തുനിന്ന് ക്യാമറ വണ്ടിയിൽ വരികയായിരിക്കും. ഞങ്ങൾ ഇതിനകത്ത് ലിഫ്റ്റ് ചോദിച്ച് കയറുന്നതൊക്കെയായിരിക്കും. അപ്പോൾ ഞങ്ങൾ മണിക്കൂറുകളിലും ഞങ്ങൾ ഈ നട റോഡിൽ പാതിരാത്രി 12 മണി മുതൽ രാവിലെ 4 മണി വരെയുള്ള സമയത്താണ് ഷൂട്ട്. ഞങ്ങൾ നിൽക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഞങ്ങൾ നിൽക്കുന്ന സമയത്ത് പല വണ്ടികളും പല ബൈക്കുകളും വന്ന് കമൻ്റ് അടിച്ച് പോവുക. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരുടെയും കയ്യിൽ ബാഗുണ്ട്. അപ്പോൾ ഈ സമയത്ത് എന്തിനാണ് നിൽക്കുന്നത് എന്നുള്ളൊരു ചോദ്യം ഉണ്ടല്ലോ. അറ്റ് ദ സെയിം ടൈം ഞങ്ങൾ ഈ ഈ ലിഫ്റ്റ് ചോദിക്കുന്ന സാധനം ക്യാമറ ഞങ്ങളെ തൊട്ടടുത്തുണ്ടാവും. സാധാരണ ഒരു ഫിലിം യൂണിറ്റ് പോലെ ലൈറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല, അതുകൊണ്ട് തന്നെ സിനിമ ഷൂട്ടിംഗ് ആണെന്ന് ആർക്കും മനസ്സിലാവത്തില്ല. അപ്പം ക്യാമറ മറച്ചു വെച്ചിട്ട് ഞങ്ങൾ വരുന്ന വണ്ടിക്ക് എല്ലാവർക്കും ഞങ്ങൾ ലിഫ്റ്റ് ചോദിച്ചു. ഒരു വണ്ടി പോലും നിർത്തുകയോ എന്താണെന്ന് ചോദിക്കുകയോ ചെയ്തില്ല. അപ്പോൾ സഹായിക്കേണ്ട ഇടത്ത് സഹായിക്കാതിരിക്കുകയും എന്നാൽ എവിടെ എന്തെങ്കിലും ഒരു ലൂപ്പ് ഹോൾ ഉണ്ടെങ്കിൽ അത് മുതലെടുക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ബഹുഭൂരിപക്ഷം വരുന്ന മലയാളി സമൂഹത്തിന്റെ ഒരു നേർ പരിച്ഛേദം തന്നെയാണ് ഈ സിനിമ.
കണ്ണൻ, ഇപ്പോൾ ഈ സിനിമയുടെ ടൈറ്റിൽ സെക്സി ദുർഗ ചെറിയ രീതിയിൽ കോൺട്രവേഴ്സീസ് ഉണ്ടാക്കിയിട്ടുണ്ട്, എന്താണ് ഈ ടൈറ്റിലിന്റെ ഒരു സ്പെഷ്യാലിറ്റി?
സെക്സി എന്ന് പറയുന്ന ഒരു വാക്കാണ് ഇവിടുത്തെ വിഷയം. അത് നമ്മളെ മലയാളികളാണെന്ന് തോന്നുന്നു സെക്സി എന്ന് പറയുന്ന വാക്കിന് ഇത്രയും ഒരു തേർഡ് റേറ്റ് വാക്കായിട്ട് ഉപയോഗിക്കുന്നത്. സെക്സി എന്ന് പറയുന്നതിന് പുരുഷത്വത്തിന്റെയോ സ്ത്രീത്വത്തിന്റെയോ പൂർണ്ണമായ ഒരു രൂപം. നീ വളരെ സെക്സി ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നീ കാണാൻ കൊള്ളാം, നീ ഒരു ജെന്റിൽമാൻ, നീ വളരെ മാച്ചോയാണ് എന്ന് പറയുന്നതിന് പകരം സെക്സി ആണെന്ന് പറയാം. അത്തരത്തിൽ നമ്മൾ ദുർഗയെ എടുത്തു കഴിഞ്ഞാൽ അതാണ് ദുർഗ പരിപൂർണയായ ഒരു സ്ത്രീയാണ്. ദുർഗ എന്ന പേരിലുള്ള ഒരു പെൺകുട്ടി പുറത്തിറങ്ങിയാൽ അവളോട് കാണിക്കുന്ന സമീപനം ഇതായിരിക്കും. അത് എക്സർവ് ദുർഗയോ ലക്ഷ്മിയോ പാർവതിയോ മറിയമോ വാട്ട് എവർ ഇറ്റ് ഈസ് അവരോട് കാണിക്കുന്ന സമീപനം എന്തായിരിക്കും. ഈ ഒരു കോൺട്രാസ്റ്റിംഗ് ഫാക്ടേഴ്സ് ആണ് ഈ സിനിമയ്ക്കകത്ത് പറയാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ പുറത്ത് കേൾക്കും പോലെ ഈ ഒരു, കാരണം ഒരുപാട് റിവ്യൂസ് ഇപ്പൊ തന്നെ വന്നു കഴിഞ്ഞു, പുറത്തുള്ള ഒരുപാട് കണ്ടു. അവരാരും പറഞ്ഞിട്ടില്ല ഇതിൽ ഏതെങ്കിലും ഒരു മതത്തിനെ അധിക്ഷേപിക്കുന്നുണ്ടെന്ന്, മതത്തിനെ മോശമായി ചിത്രീകരിക്കുന്നുണ്ടെന്ന് അവരാരും പറഞ്ഞിട്ടില്ല. അപ്പൊ കാണാത്തൊരു കാര്യത്തിനെ കുറിച്ചാണ് നമ്മുടെ ഇവിടുത്തെ ആൾക്കാർ ആ വിവാദങ്ങൾ ഒരു അർത്ഥവുമില്ല. ദയവചെയ്ത് നിങ്ങൾ ആരും ഈ വിവാദങ്ങൾക്ക് ചെവി കൊടുക്കാതിരിക്കുക. സൺലൈറ്റിന് ഒത്തിരി ഭീഷണി കോളൊക്കെ വന്നിരുന്നു, നമ്മളൊക്കെ ടെൻസ്ഡ് ആണെന്ന് പറയാം. കാരണം അത്തരത്തിലുള്ളതൊന്നും അല്ല ഈ സിനിമ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ വിഷയത്തിനെ ഡൈവേർട്ട് ചെയ്ത് സിനിമയ്ക്ക് ലഭിക്കാവുന്ന പ്രാധാന്യം കൂടി ഇത്തരം വിവാദങ്ങളിലേക്ക് മാറിപ്പോകുന്നതിൽ ഞങ്ങൾക്ക് വലിയ വിഷമമുണ്ട്. ദയവചെയ്ത് മനസ്സിലാക്കുക,
ഒരു പേരിലല്ല കാര്യം, സിനിമയ്ക്കുള്ളിലാണ്.
അതെ അതെ, തീർച്ചയായും.
അവാർഡ് കിട്ടി കഴിഞ്ഞിട്ട് സൺലൈറ്റൻ വിളിച്ചിട്ട് ആദ്യമായിട്ട് കണ്ണനോട് എന്താ പറയുന്നത്?
സൺലൈറ്റൻ വിളിച്ചിട്ട് സൺലൈറ്റൻ വീഡിയോ ചാറ്റ് ചെയ്യുകയാണ് ചെയ്തത്. റോട്ടറാമലായതുകൊണ്ട് തന്നെ ഫോൺ ചെയ്യുക എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ഒരു ഗ്രൂപ്പുണ്ട്, ഗ്രൂപ്പിനകത്ത് ആദ്യമേ വാട്സാപ്പ് ഗ്രൂപ്പിൽ ആദ്യമേ തന്നെ പോസ്റ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ചേട്ടൻ വിളിച്ച് പറഞ്ഞത് കണ്ണ ഇത് കണ്ണൻ്റെ സമയമാണ്, അല്ലെങ്കിൽ നമ്മുടെ സിനിമയുടെ സമയമാണ്, ഇപ്പം ഞാൻ വരാനായിട്ട് 19-ാം തീയതി ആവും, മാക്സിമം ഇതിന് നമ്മൾ പ്രൊമോട്ട് ചെയ്യുക. കാരണം ഇങ്ങനൊരു അവാർഡ് എന്ന് പറഞ്ഞാൽ സാധാരണ ജനങ്ങൾക്ക് അറിയാത്തൊരു കാര്യമാണ്. ഇത്രയും വലിയൊരു കാര്യമാണെങ്കിൽ പോലും ആർക്കും അറിയാത്ത കാര്യമാണ്. അപ്പം അത് മാക്സിമം ജനങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക. മാക്സിമം അതിനുവേണ്ടി എന്ത് യൂസ് ചെയ്യാൻ പറ്റുമോ അതൊക്കെ യൂസ് ചെയ്യുക. ഞാൻ 19-ാം തീയതി വരുമ്പോഴത്തേക്കും പിന്നെ നമുക്ക് ഒന്നേന്ന് വീണ്ടും തുടങ്ങാം. പക്ഷേ അതുവരെ നമുക്ക് ഈ പറയുന്ന മാക്സിമം ജനങ്ങളിലേക്ക് ഇത് എത്തിക്കുക എന്നുള്ളൊരു കർത്തവ്യം എന്നെ ഏൽപ്പിച്ചിരുന്നു ഫുൾ ടീമിനെയും.
പിന്നെ വേറെ നോക്കി കഴിഞ്ഞാൽ കണ്ണനെ നമ്മളറിയുന്നത് നാടകത്തിലൂടെയാണ്. ഒരുപാട് മികച്ച നാടകങ്ങൾ നമുക്ക് സമ്മാനിക്കുന്ന ഒരു ആർട്ടിസ്റ്റ് ആണ്. അപ്പൊ ആ ഒരു നാടക പ്രവർത്തനങ്ങളൊക്കെ തുടങ്ങിയത് എപ്പോഴായിരുന്നു കണ്ണൻ?
നാടക പ്രവർത്തനങ്ങൾ ഒരു 10 വർഷത്തോളമായി. നാടക പ്രവർത്തനം തുടങ്ങിയിട്ട് നാടകത്തിൽ എംഫിൽ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഗവേഷണം നടത്തുകയാണ്, നാടകത്തിൽ പഠിപ്പിക്കാനൊക്കെ പോകാറുണ്ട്. അപ്പം നാടകം എന്ന് പറഞ്ഞാൽ ഞാനൊരു 85 നാടകങ്ങളിലധികമായി, 30-ഓളം ഷോർട്ട് ഫിലിംസ് ആയി. അപ്പം ഈ പ്രവർത്തനങ്ങളിൽ ആദ്യമൊക്കെ ഞാൻ വിചാരിക്കുമായിരുന്നു എൻ്റെ ഇന്നത്തെ എൻ്റെ നാടകം കണ്ടിട്ട് ഈ നാടകം ഏതെങ്കിലും സംവിധായകൻ വന്ന് കാണും, നാളെ എന്നെ സിനിമയിലെടുക്കും, അങ്ങനെയൊക്കെയുള്ള ചിന്തകളോടായിരുന്നു ആദ്യം ഞാൻ നമ്മൾ ഇതിനകത്തേക്ക് വീഴുന്നതിന് മുമ്പ് അങ്ങനെയൊക്കെയുള്ള ചിന്തകളുണ്ടായിരുന്നു. പക്ഷെ പിന്നീട് പോകെ പോകെ മനസ്സിലായി നാടകം എന്ന് പറഞ്ഞ വേറൊരു ലെവലാണ്. പിന്നീട് നമ്മൾ ഫലം ഇച്ഛിക്കാതെ കർമ്മം ചെയ്യുക എന്നുള്ളൊരു രീതിയിലേക്ക് മാറുകയും നിരന്തരം നാടകങ്ങൾ, തിരുവനന്തപുരത്തൊരു 15-ഓളം അമേച്ചർ ട്രൂപ്സ് ഉണ്ട്, ഞാൻ മിക്കതിലും ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. എല്ലാ അത് ഓൺ സ്റ്റേജ് ആയാലും ഓഫ് സ്റ്റേജ് ആയാലും എവിടെ ലൈറ്റ് കത്തിച്ചാലും ഞാൻ ഉണ്ടാവുമെന്ന് ഇങ്ങനെ പറഞ്ഞ് കേൾക്കുന്നുണ്ട്. അപ്പം അത്തരത്തിൽ തന്നെ എല്ലായിടത്തും ഓടി നടന്ന് വർക്ക് ചെയ്യുന്നു. ഓരോന്നും ഓരോ എക്സ്പീരിയൻസ് ആണ്. ആ എക്സ്പീരിയൻസ് കൃത്യമായും ഇതിനകത്ത് സഹായിച്ചിട്ടുണ്ട്.
നമ്മൾ തുടക്കത്തിലേ പറഞ്ഞൊരു കാര്യമാണ് നേരിലാട്ടം കനാൽ സാംസ്കാരിക വേദി, അതിൽ നമ്മൾ നമ്മുടെ ഒരുപാട് സുഹൃത്തുക്കൾ രണ്ടിലും ഉള്ളതാണ്. ഓക്കെ, അപ്പോൾ നേരിലാട്ടം പോലുള്ള ആ ഒരു സൗഹൃദ വലയങ്ങൾ കണ്ണൻ എന്ന നടനെ എത്രത്തോളമാണ് ഉയർത്തുന്നത്?
ഞാൻ ആദ്യം പറഞ്ഞല്ലോ ഇതിന്റെ അപ്പുറത്തൊരു ജീവിതം ഇല്ല. ഈ സുഹൃത്തുക്കൾ തന്നെയാണ്, അവർ തന്നെയാണ് എപ്പോഴും മോട്ടിവേഷനും പ്രചോദനവും ഒക്കെ. നമ്മൾ വീഴാൻ പോകുമ്പോഴൊക്കെ പിടിച്ചു നിർത്തുന്നതൊക്കെ ഇവർ തന്നെയാണ്. അപ്പോൾ നേരിലാട്ടം സംഘടിപ്പിക്കുന്ന ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലിൽ എൻ്റെ പടങ്ങൾ പ്രദർശിപ്പിക്കുക, അത് കൂടുതൽ പേരിലേക്ക് എത്തിക്കുക, അല്ലെങ്കിൽ കനാൽ സാംസ്കാരിക വേദി ചെയ്യുന്ന നാടകങ്ങളിൽ പ്രധാനമായി വേഷം ചെയ്യുക, ഇത് തരുന്ന ഒരു എക്സ്പീരിയൻസ് വേറൊരിടത്തു നിന്നും കിട്ടില്ല. നമ്മളൊരു ഇത്രയും നമ്മൾ ജെല്ലായിട്ടുള്ളവരുടെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു സുഖം, സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ പുറത്തു പോയി വർക്ക് ചെയ്താൽ കിട്ടുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ അതിൽ നിന്നും നമ്മുടെ മാക്സിമം ഔട്ട്പുട്ട് അപ്പോൾ വരും. നേരിലാട്ടത്തിനെയൊക്കെ സംബന്ധിച്ച് നമ്മൾ പിന്നെ എന്താ സ്റ്റേജ് ഹോസ്റ്റിംഗ് തൊട്ട് സ്റ്റേജ് അറേഞ്ച്മെന്റ് കർട്ടൻ കെട്ടൽ വരെ എല്ലാം ചെയ്യുന്ന ആൾക്കാരാണ്, അത്രേ ഉള്ളൂ.
നമ്മൾ പെട്ടി ചോന്നിട്ട് നമ്മൾ പോയി ഷോ ചെയ്യുന്ന
ആൾക്കാർ അങ്ങനെ തന്നെയാണ് നിൽക്കുന്നത്.
ഓക്കെ, അപ്പം കണ്ണൻ ഫാമിലിയെ കുറിച്ച് പറയുകയാണെങ്കിലും,
ഫാമിലിയെ കുറിച്ച് പറയുകയാണെങ്കിൽ അച്ഛനമ്മ ആണ് ഉള്ളത്. അവരുടെ ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ കൂടി അവർ എന്നെ നിരുത്സാഹപ്പെടുത്തിയിട്ടില്ല. അവർ ഇത്രയും കാലം ഞാൻ ഓക്കെ മോൻ ഇങ്ങനെ നിൽക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് അവർ നിരുത്സാഹപ്പെടുത്തിയിട്ടില്ല. ഏറ്റവും വലിയ സപ്പോർട്ട് എന്ന് പറയുന്നത് ചേട്ടനാണ്. എൻ്റെ ചേട്ടൻ ദുബായിലാണ്. അപ്പോൾ അവൻ ആണ് വീട്ടിൽ പറയുന്നത് ഓക്കെ അവൻ ഇതാണ് ഇഷ്ടമെങ്കിൽ അവൻ അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് അവൻ്റെ ഒരു സപ്പോർട്ടിൻ്റെ പുറത്താണ് ഈ ഇപ്പം നിൽക്കുന്നത്. അനിയത്തിയും കൂടി അനിയത്തിയുണ്ട്, അനിയത്തിയും ദുബായിലാണ് സെറ്റിലാണ്. ഇതാണ് ഫാമിലി.
സ്വന്തം സ്ഥലം എവിടെയാണ്?
കറക്റ്റ് സ്വന്തം സ്ഥലം ഭരതന്നൂരാണ് എന്റെ സ്വന്തം സ്ഥലം. തിരുവനന്തപുരം ജില്ലയിൽ തന്നെ ഇവിടെ നിന്ന് ഒരു 50 കിലോമീറ്റർ ഉണ്ട്. കല്ലറ പാങ്ങോട് ഭരതന്നൂരാണ് സ്വന്തം സ്ഥലം. അവിടെ നിന്നാണ് തിരുവനന്തപുരത്ത് നിന്ന് ഇവിടെ ഒരു റൂമൊക്കെ എടുത്ത് കുറെ വർഷങ്ങളായിട്ട്.
ആ റൂം എടുക്കുക എന്നാൽ ഏറ്റവും വലിയ ലക്ഷ്യം തന്നെ സിനിമാ മോഹവും നാടമോഹവും തന്നെയാണ്.
അതെ 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 അതെ, അതിനുവേണ്ടി തന്നെയാണ് ഇവിടെ കിടക്കുന്നത്.
ഒരുപാട് ഒരുപാട് സന്തോഷം. ഏറ്റവും വലിയ സന്തോഷം എന്ന് വെച്ചാൽ നമ്മുടെ കൂടെയുള്ള നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ ഒരാൾ ഈ ഒരു ഉയർന്ന നിലയിലോട്ട് എത്തുമ്പോൾ ഒരു സുഹൃത്ത് നിലയിൽ നമുക്കും ഒരുപാട് സന്തോഷമുള്ള ഒരു കാര്യമാണ്.
തീർച്ചയായും സുഹൃത്തൊക്കെ ഇന്റർവ്യൂ ചെയ്യുക എന്നൊക്കെ പറയുന്നത് നമ്മള് ഈ ഏറ്റവും പ്രധാന സംഭവം, നമ്മൾ ഈ ബൈക്കിൽ, ഞാൻ ബൈക്കിലാണ് സഞ്ചരിക്കുന്നത്, ബൈക്കിൽ നമ്മൾ പോകുമ്പോഴത്രയും നമ്മൾ മോക്ക് ഇന്റർവ്യൂസ് ആയിരിക്കും കുറെ വർഷങ്ങളായിട്ട് നമ്മൾ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നെ ഇങ്ങനെ ഇന്റർവ്യൂവിന് വിളിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ സംസാരിക്കും, ഈ ചിന്ത തന്നെയാണ് നമുക്ക്. അപ്പൊ ആ ചിന്തിച്ചതൊക്കെ എവിടെയൊക്കെ ചെന്ന് കൊള്ളുന്നുണ്ട് ഇപ്പോ, അത് സുഹൃത്തുക്കളുടെ കയ്യിൽ നിന്ന് ആകുമ്പോഴത്തേക്ക് വളരെ സന്തോഷം.
ഓക്കെ, അപ്പൊ സന്തോഷത്തിന്റെ കൂടെ തന്നെ ചോദിക്കട്ടെ, പുതിയ ഓഫേഴ്സ് എന്തെങ്കിലും വന്നിട്ടുണ്ടോ?
അയ്യോ, ടു ബി ഫ്രാങ്ക് ഒന്നും വന്നിട്ടില്ല. ശ്രമങ്ങൾ നടക്കുന്നു. നേരത്തെ പോലെ തന്നെ പല ഡയറക്ടേഴ്സിനെയും പോയി കാണുകയും പോർട്ട്ഫോളിയോ കൊടുക്കുകയും ഒക്കെ ചെയ്തിട്ട്, അല്ലെങ്കിൽ നമ്മൾ നാടകങ്ങളും ക്ഷണിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ശ്രമങ്ങൾ നടക്കുന്നു. പുതിയ ഓഫേഴ്സ് ഒന്നും ഇതുവരെ വന്നിട്ടില്ല. അതിനുവേണ്ടി ആത്മാർത്ഥമായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു.
ഞങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടും ഞങ്ങൾ ഒരിക്കൽ കൂടി കട്ടക്ക് ഇങ്ങോട്ട് അറിയിക്കുക.
കട്ടക്ക് കൂടെ താങ്ക് യു, താങ്ക്സ് എ ലോട്ട് ലിസണേഴ്സ്. നിങ്ങളെല്ലാവരും കൂടെ ഉണ്ടാവണം, സപ്പോർട്ട് ചെയ്യണം.
സൂപ്പർ ഹിറ്റ്സ് 93.5 റെഡ് എഫ്എം. കേൾക്കൂ കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കൂ. 93.5.